ക്രിസ്തു മാർഗത്തെ ഒരു മതമെന്ന് വിളിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തീയത്വം ഒരു അനുഭവമാണ്, മതമല്ല. കുറെ പേര് ഇത് മതമാക്കിയിട്ടുണ്ട്. ആ മതം ക്രിസ്തുവിന്റെ മതമല്ല.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം. സഭാപ്രസംഗിയുടെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും ശ്രദ്ധിക്കുക. താങ്കളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ പഠന പരിപാടിയിൽ കേൾക്കുന്ന ഗാനങ്ങൾ വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതും എഴുതി അറിയിച്ചാൽ ഞങ്ങൾ അവ വീണ്ടും കേൾപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ലഭിച്ചതുകൊണ്ട് തൃപ്തി അടയുന്ന എത്ര പേരുണ്ട്? പണത്തെ സ്നേഹിക്കുകയും അന്യായ മാർഗങ്ങളിലൂടെ അധികമായി അന്വേഷിക്കുകയും ചെയ്യുന്നവർ അത് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷം ഒരിക്കലും പ്രാപിക്കില്ല. ഊണിലും ഉറക്കത്തിലും ഒരേയൊരു ചിന്ത, പണം, സമ്പത്ത്. ഇത് വളരെ ഉണ്ടാകുമ്പോൾ ധനം കള്ളന്മാർ കവർച്ച ചെയ്യുമെന്ന ഭയത്താലും ഉറക്കം നഷ്ടപ്പെടുന്നു, അസ്വസ്ഥനാകുന്നു. ഒടുവിൽ അത് പിൻപിൽ കളഞ്ഞേച്ചു പോകേണ്ടതിനാൽ വലിയ നഷ്ടത്തിൽ കലാശിക്കുന്നു. നാം എത്രമാത്രം ധനം സമ്പാദിച്ചാലും അത് നേടുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ താങ്കൾ ശ്രമിച്ചെന്നാൽ താങ്കൾക്ക് ആവശ്യത്തിനൊരിക്കലും ഉണ്ടാകുകയില്ല. ധനം അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ പണത്തോടുള്ള സ്നേഹം സകലവിധ പാപത്തിലേക്കും നമ്മെ നടത്തും. ഇതാ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ശലോമോന്റെ ബുദ്ധിയുപദേശങ്ങൾ ശ്രദ്ധിച്ചാലും. സഭാപ്രസംഗിയുടെ പുസ്തകമാണല്ലോ നാം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 5 നാം പഠിക്കുവാൻ പോകുകയാണ്. ശലോമോൻ ഇതിനോടകം പല കാര്യങ്ങൾ പരീക്ഷിച്ചതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ജീവിതം സംതൃപ്തമാക്കുവാൻ ഇന്നും മനുഷ്യൻ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ശലോമോൻ അന്ന് പരീക്ഷിച്ചത്. തന്റെ മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് 5 ശലോമോൻ വിവരിക്കുന്നത്. ഇത് തീർച്ചയായും താങ്കൾക്ക് വളരെയേറെ താൽപര്യമുള്ള കാര്യമാകും. ശലോമോൻ മതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു, മതത്തിൽ. എന്നാൽ അവിടെ അവൻ അത് ലഭിക്കുന്നില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ താങ്കളെ ഞെട്ടിപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അവയെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നതിന് മുൻപ് തള്ളിക്കളയരുതെന്ന് മാത്രം. ലോകത്തിൽ മറ്റെന്ത് നശിപ്പിച്ചതിനേക്കാളും ഏറെ ജനങ്ങളെ മതം നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത താങ്കൾക്കറിയാമോ? മതം വാസ്തവത്തിൽ കറുപ്പ് തന്നെയാണ്. നമ്മുടെ മനുഷ്യന്റെ ജീവിത നിലവാരത്തെ തന്നെ ബാധിച്ചിരിക്കുന്നത് മതമാണ്. പണ്ടും ഇന്നും വിജാതീയ മതങ്ങൾ മനുഷ്യരോട് ചെയ്തത് എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്വാർത്ഥ താൽപര്യങ്ങളെ സംരക്ഷിക്കുവാൻ ഉണ്ടാക്കിവെച്ച മതങ്ങൾ, നിയമങ്ങൾ ലോകത്തിലെ മറ്റേതൊരു ജനത്തെക്കാളും ഏറെ താണ ചിന്താഗതി നമ്മുടെ ജനത്തിലുള്ളതിന് കാരണം, നമ്മുടെ സമൂഹത്തിനുള്ളതിന് കാരണം നമ്മുടെ മതമല്ലേ? ഭിക്ഷയെടുക്കുന്നത് ദൈവാനുഗ്രഹമായി മതം പഠിപ്പിക്കുമ്പോൾ അത് ചെയ്യുന്ന മനുഷ്യനെ കുറ്റം പറയേണ്ടതുണ്ടോ? ആത്മാഭിമാനം നഷ്ടപ്പെട്ട, സ്വന്തം വില നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ, വളരെയേറെ പ്രകൃതി സമ്പത്തുള്ള പല രാജ്യങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്നതിന് കാരണം അവരുടെ മതമല്ലേ? അതിലൂടെയുള്ള ചിന്താഗതിയല്ലേ? അന്ധവിശ്വാസങ്ങളും ജാതി നോട്ടവുമൊക്കെ മനുഷ്യനെ മൃഗത്തെക്കാൾ അധപ്പതിപ്പിച്ചു. മതഭ്രാന്ത് പിടിച്ചവർ മതത്തിന്റെ പേരിൽ അന്യോന്യം കൊല്ലുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കൊരു മതമുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം അതിൽ നിന്നും രക്ഷപ്പെട്ട് അതിനു പകരം ക്രിസ്തുവിനെ അംഗീകരിക്കുക. ക്രിസ്തു മാർഗത്തെ ഒരു മതമെന്ന് വിളിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തീയത്വം ഒരു അനുഭവമാണ്, മതമല്ല. കുറെ പേര് ഇത് മതമാക്കിയിട്ടുണ്ട്. ആ മതം ക്രിസ്തുവിന്റെ മതമല്ല. ക്രിസ്തീയത്വത്തോടുകൂടെ യാതൊരു ചടങ്ങും നൽകിയിട്ടില്ല എന്ന കാര്യം മറക്കരുത്. അതേക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തീയത്വത്തോടുകൂടെ യാതൊരു ചടങ്ങും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വിധത്തിലുമുള്ള ആരാധനാക്രമത്തോടുകൂടിയ അനേകം സഭകൾ നമുക്കുണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആരാധനാക്രമം എഴുതി വായിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ക്രമം തന്നിട്ട് ഇതുപോലെ മാത്രമേ പോകാവൂ എന്ന് ക്രിസ്തീയത്വത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ? കാരണം ക്രിസ്തീയത്വം എന്നാൽ ഒരു വ്യക്തിയാണ്, കുറെ തത്വചിന്തകളല്ല, ഒരു വ്യക്തി. ക്രിസ്ത്യാനിയാകുക എന്നാൽ താങ്കൾ ക്രിസ്തുവിനെ ആശ്രയിക്കുക, ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൽ എല്ലാമായി അംഗീകരിച്ചിട്ടില്ലാത്ത ആരും ക്രിസ്ത്യാനിയല്ല. മതം ഒരിക്കലും മനുഷ്യന് സഹായകമായിരുന്നിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. പിന്നെ ചിലർക്ക് സ്വന്തം താൽപര്യങ്ങൾ നിറവേറുവാൻ അതൊരു ഉപാധിയായിരുന്നിട്ടുണ്ട്. ചിലർ മതം കൊണ്ട് മുതലെടുപ്പ് നടത്തുന്നു, അത്രമാത്രം. നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായികയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. മതഭക്തനായിരിക്കാൻ ശലോമോൻ വളരെ പരിശ്രമിച്ചു നോക്കി. അവൻ ദൈവാലയത്തിൽ പോയിരുന്നു. എന്നാൽ അവൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്രകാരമാണ്: നിന്റെ വായ് തുറക്കാതെ മൌനമായിരിക്കാം. നീ പോയിരിക്കുക, ശ്രദ്ധിക്കുക. എന്നാൽ ഒന്നിനും നിന്നെ തന്നെ അധികം ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന്. എല്ലാറ്റിലും മിതത്വം കാണിക്കുക എന്നാണ് ശലോമോൻ ഉപദേശിക്കുന്നത്. 2-ാം വാക്യം നോക്കിക്കാട്ട്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. വികാരത്തിന്റെ ആവേശത്താൽ യാതൊരു തീരുമാനവും കൈക്കൊള്ളരുത് എന്നാണ് ശലോമോൻ മുന്നറിയിപ്പ് നൽകുന്നത്. ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതിജ്ഞയെടുത്ത് പ്രതിജ്ഞാ കാർഡിൽ ഒപ്പിടരുതെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ശലോമോൻ മാത്രമല്ല അത് ശ്രമിച്ചു നോക്കിയിട്ടുള്ള അനേകരുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിൽ അനേകർ അസന്തുഷ്ടരായി കഴിയുന്നുണ്ട്. അവർ ഒന്നിലും ഇടപെടാതെ അകന്നു നിൽക്കും. ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം അവർ പങ്കുകൊള്ളും. എന്നിട്ട് എങ്ങും തൊടാതെ യാതൊരു ബന്ധവുമില്ലാതെ അവർ രക്ഷപ്പെടും. നിർജീവമായ മറ്റൊന്നും ഇതുപോലെ ഇല്ല എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യാതൊരു കാര്യത്തിലും അവർ ഇടപെടില്ല, അവർ ഭക്തരാകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. 3-ാം വാക്യത്തിൽ കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുവരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. സഭകളിൽ പറയേണ്ടാത്ത അനേകം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ. 4-ാം വാക്യത്തിൽ ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. കാര്യം ശരിയായി ഗ്രഹിച്ചിട്ടല്ലാതെ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാകാതെ ആരുടെയും ആഹ്വാനമനുസരിച്ച് മുന്നോട്ടിറങ്ങരുത്. വെറും കാഴ്ചയ്ക്ക് വേണ്ടി അപ്രകാരം ചെയ്യുന്നവരുണ്ട്. തങ്ങളിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി തീരുമാനം കൈക്കൊള്ളുന്നതാണ് അതിലും ഭേദം. യാതൊരു അർത്ഥവുമില്ലാതെ എത്രയെത്ര ആളുകൾ മീറ്റിംഗുകളിൽ മുൻപോട്ട് കടന്നിയെന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എവിടെ കൈവെക്കാൻ പറഞ്ഞാൽ അതിനെല്ലാം കൈവെക്കും. ഇവിടെ പറയുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. ദൈവത്തോട് ചെയ്യുന്ന തീരുമാനങ്ങൾ തെറ്റിക്കരുത് എന്നർത്ഥം. ദൈവത്തോട് പ്രതിജ്ഞ ചെയ്ത ശേഷം അത് താങ്കൾ തെറ്റിച്ചാൽ ദൈവവുമായി സജീവമായ ബന്ധം താങ്കൾക്ക് സാധ്യമല്ലാതായിത്തീരും. നിവർത്തിക്കപ്പെടാത്ത അർത്ഥശൂന്യമായ അനേകം തീരുമാനങ്ങളും വാഗ്ദാനങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നേർച്ച നേരുന്നതിനെക്കുറിച്ച് ദൈവം കൽപ്പന തന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലേവ്യപുസ്തകം 27-ാം അധ്യായം വായിച്ചു നോക്കുക. നീ ഒരു നേർച്ച അഥവാ പ്രതിജ്ഞ ദൈവത്തോട് ചെയ്യുമ്പോൾ നീ അത് ചെയ്യും എന്ന് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ ആലോചിച്ചുറച്ച് മാത്രമേ തീരുമാനങ്ങൾ ദൈവിക കാര്യങ്ങളിൽ കൈക്കൊള്ളാവൂ എന്നർത്ഥം. ദൈവവുമായുള്ള താങ്കളുടെ ഇടപാടും തീരുമാനവും വെറും മതപരമായ ആചാരാനുഷ്ഠാനമല്ല. താങ്കളെ ശ്രദ്ധിക്കുകയും താങ്കളുടെ വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് താങ്കൾ ഇടപാട് നടത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. പാഴ്വാക്കായി ഒന്നും പറയരുത്. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊള്ളാം, ഇങ്ങനെ ചെയ്തുകൊള്ളാം എന്നുള്ള ആ വിധത്തിലുള്ള നേർച്ചകൾ, തീരുമാനങ്ങൾ ദൈവം വളരെ ഗൌരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. 5-ഉം 6-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിനാണ്? ദൈവത്തോട് തീരുമാനം ചെയ്ത ശേഷം എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ വാസ്തവത്തിൽ അത് അർത്ഥമാക്കിയില്ല എന്നൊക്കെ താങ്കൾ ഒരിക്കലും പറയരുത്. ജീവനുള്ള ദൈവവുമായിട്ടാണ് നാം ഇടപാട് നടത്തുന്നത്. ദൈവം കേട്ടില്ല കണ്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇക്കാര്യം അനേകം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്നും അവർ അകന്നുപോകുന്നു. ദൈവത്തിനുപോലും അവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കാത്ത വിധം അവർ ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നു. ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഏഴാം വാക്യത്തിൽ സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അവ പകരമാകുന്നില്ല എന്നർത്ഥം. ഞാനൊരു സ്വപ്നം കണ്ടു അല്ലെങ്കിൽ എനിക്കൊരു അനുഭവമുണ്ടായി എന്നെല്ലാം അനേകർ പറയാറുണ്ട്. ഹോ, ചിലർ സാക്ഷിക്കെഴുന്നേറ്റാൽ ഇത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അവർ ആ സ്വപ്നത്തിലോ അനുഭവത്തിലോ ആണ് വിശ്വാസമർപ്പിക്കുന്നത്. ദൈവവചനത്തെ പരിശോധിക്കുന്നതിനുപോലും തങ്ങളുടെ അനുഭവത്തെ ഉപയോഗിക്കുന്ന അനേകം ആളുകൾ ഇക്കാലത്തുണ്ട്. വാസ്തവത്തിൽ നേരെ മറിച്ചാണ് ആയിരിക്കേണ്ടത്. എല്ലാ അനുഭവങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ ഒന്നാം ലേഖനം 4:1 ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അനേകർ തങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. അത് വെറും മതഭക്തി മാത്രമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വികാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമാണത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ക്രിസ്തുവിലുള്ള താങ്കളുടെ വിശ്വാസം അനുഭവത്തിലാണോ അതോ ദൈവവചനത്തിലോ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? താങ്കൾക്ക് മതഭക്തിയാണോ ഉള്ളത് അതോ ക്രിസ്തുവാണോ ഉള്ളത് എന്ന് ശോധന ചെയ്യുക. പല ജീവിതങ്ങളിലും അനുഭവത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ദൈവവചനത്തിനും ക്രിസ്തുവിനും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായി വളരുവാൻ സാധിക്കൂ. വളരെയധികം വാക്കുകൾ പറയുന്നുണ്ട്, അവരുടെ അനുഭവങ്ങളെ വളരെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്, പലതും തോന്നലുകളാണ്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ പരിശോധിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. എട്ടാം വാക്യത്തിൽ, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഭരണതലങ്ങളിലെല്ലാം അഴിമതിയെക്കുറിച്ച് ഇക്കാലത്ത് നാം വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക പദ്ധതികളിൽ പോലും അഴിമതി നടക്കുന്നു. അവരെ ചൂഷണം ചെയ്ത് അനേകർ സമ്പന്നരാകുവാൻ ശ്രമിക്കുന്നു. ദൈവം അവരെ ന്യായം വിധിക്കട്ടെ. ഉന്നതനു മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവം കാണുന്നു. ദൈവം ന്യായവിധിയിൽ കൂടി അതിൽ ഇടപെടുകയും ചെയ്യും. ഈ ലോകത്തിന്റെ ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഗവൺമെന്റുകൾ ദരിദ്രന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ദൈവം നോക്കുന്നു. ദരിദ്രരെ പീഡിപ്പിച്ച ഗവൺമെന്റുകൾ വീണുപോയിട്ടുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫ്രഞ്ച് വിപ്ലവം അതാണല്ലോ വിളിച്ചറിയിക്കുന്നത്. അതുപോലെ അനേക സ്ഥലങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു ഭരണം നടത്തുവാൻ വരുമ്പോൾ, അതായത് തന്റെ 1000 ആണ്ട് വാഴ്ചയിൽ, അവൻ നീതിയോടും ന്യായത്തോടും കൂടെ ഭരണം നടത്തും. അന്ന് ഓരോരുത്തരും തന്റെ ഭാഗം നിവർത്തിക്കുകയും അവന്റെ കൈകളിൽ നിന്ന് നീതി പ്രാപിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള ശലോമോന്റെ പരീക്ഷണങ്ങളിൽ പുതിയൊരു ഭാഗത്താണ് തുടർന്ന് നാം വരുന്നത്. നാം മുമ്പ് ചിന്തിച്ചതുപോലെ അവൻ ശാസ്ത്രരംഗത്ത് പരീക്ഷണങ്ങൾ നടത്തി നോക്കി. അതായത് പ്രകൃതി നിയമങ്ങൾ അവൻ പരിശോധിച്ചു. ജ്ഞാനവും തത്വശാസ്ത്രവും അവൻ പരീക്ഷിച്ചു നോക്കി. ജീവിത സുഖങ്ങൾ അവൻ പരീക്ഷിച്ചു. വസ്തുമയത്വം, അതെ, ഇവയെല്ലാം ശലോമോൻ പരീക്ഷിച്ചു. ഇന്നത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ അവൻ ശ്രമിച്ചു നോക്കി. വിധിവിശ്വാസം അവൻ പരീക്ഷിച്ചു. സ്വയത്തിനുവേണ്ടി മാത്രം ജീവിക്കാമെന്ന് അവൻ പരീക്ഷിച്ചു. എല്ലാറ്റിനും മീതെ അവൻ മതഭക്തിയും പരീക്ഷിച്ചു നോക്കി. തുടർന്ന് മറ്റൊരു പരീക്ഷണത്തിൽ ഏർപ്പെടുന്നതായി ശലോമോനെ നാം കാണുന്നു. മറ്റ് ആരെക്കാളും അധികം ധനം സമ്പാദിക്കുന്നതിനും അത് വിനിയോഗിക്കുന്നതിനും കഴിയുമായിരുന്ന സ്ഥാനത്തായിരുന്നു ശലോമോൻ. ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ധനവാനായ മനുഷ്യൻ ഒരുപക്ഷെ ശലോമോനായിരുന്നിരിക്കാം. സ്വർണം ശേഖരിച്ചു വെക്കുന്നതിൽ ശലോമോൻ വലിയ തൽപരനായിരുന്നു. തനിക്ക് ആഗ്രഹമുള്ള എന്തും വാങ്ങുവാൻ അവന് കഴിയുമായിരുന്നു. അവസാനം ദേശത്തിന്റെ അധപ്പതനത്തിന് കാരണമായത് ശലോമോന്റെ ധനമായിരുന്നു. ചുറ്റുപാടുമുള്ള ദേശക്കാർ അസൂയാലുക്കളായി തീർന്നു. ഈ ധനത്തിൽ കുറെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. ദൈവം ഇസ്രായേലിന് ചുറ്റും സംരക്ഷണത്തിന്റെ മതിൽ കെട്ടിയിരുന്നു. എന്നാൽ ആ മതിൽ ഇടിഞ്ഞുവീണു. ചുറ്റുപാടുമുള്ള രാജ്യക്കാർ ഇസ്രായേലിൽ കടന്നുവന്ന് അവരുടെ ധനം കൊള്ള ചെയ്തു. ദൈവം അതിനായിട്ട് അവരെ അനുവദിച്ചു എന്നാണ് നാം കാണുന്നത്. ധനത്തിന്റെ ശേഖരണത്തിലും ഉപയോഗത്തിലും കൂടി സംതൃപ്തി കണ്ടെത്തുവാനുള്ള ശലോമോന്റെ പരിശ്രമമാകുന്നു, അന്വേഷണമാകുന്നു 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 10-ാം വാക്യം ഞാനിന്ന് വായിക്കാം. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അതും മായയത്രേ. ഒരു മനുഷ്യന് നല്ലൊരു തുക ബാങ്ക് നിക്ഷേപമുണ്ടായിരിക്കാം. അവന് കുറച്ച് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുവാൻ ഇതൊക്കെ ഉപകരിച്ചു എന്ന് വന്നേക്കാം. എങ്കിലും അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും അത് സംതൃപ്തി നൽകില്ല. ധനത്തിന് ജീവിതത്തിൽ സംതൃപ്തി കൊടുക്കുവാൻ കഴിയുകയില്ല സുഹൃത്തെ. ധനം അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. തിരുവചനത്തിൽ ധനത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ പണത്തെ സ്നേഹിക്കുന്നതിനെതിരായിട്ടാണ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദ്രവ്യാഗ്രഹം പണമല്ല, പിന്നെയോ പണത്തോടുള്ള സ്നേഹമാണ് സകലവിധ ദോഷത്തിനും മൂലകാരണമായിരിക്കുന്നത്. തിമത്യോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നല്ലോ. ധനത്തിനുവേണ്ടി മാത്രം ധനം കൂട്ടിവെക്കുന്നത് തെറ്റായ കാര്യമാണ്. മനുഷ്യന് പണത്തോടുള്ള മനോഭാവമാണ് കാര്യമായി എടുക്കേണ്ടത്. ദ്രവ്യാഗ്രഹമാണ്, അതായത് പണത്തോടുള്ള അത്യാഗ്രഹം അഥവാ ആർത്തിയാണ് തെറ്റ്. ധനത്തിനുവേണ്ടി മാത്രം ധനവാനാകുവാൻ അത് അവരെ പ്രേരിപ്പിക്കും. പണത്തിനുവേണ്ടി മാത്രം പണമുണ്ടാക്കുന്നതിനായി ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൽ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുന്നത് നാം സാധാരണ കാണാറുണ്ടല്ലോ. ഈയൊരു കാര്യമില്ലായിരുന്നെങ്കിൽ അവർ കീരിയും പാമ്പും പോലെ തമ്മിൽ തല്ലിയേനെ. അത്യാഗ്രഹമാണ് അനേകരെയും ഒരുമിച്ച് നിർത്തുന്നത്. പല വലിയ ബിസിനസ്സുകളും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് അത്യാഗ്രഹം മാത്രമാണ്. അധോലോകത്തെ ഒരുമിച്ച് നിർത്തുന്നതും അതാണ്. അതെ, ഭരണതലത്തിലും ഇതല്ലേ കാണുന്നത്. എങ്ങനെയെങ്കിലും ജയിക്കുവാനായി അന്യോന്യം ചെളിവാരിയെറിയും, പറയാവുന്ന അത്രയും ചീത്ത പറയും. എന്നിട്ട് ജയിച്ചു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുവാനായി ഒരുമിച്ച് നിൽക്കും. പല സംഘടനകളെയും ചേർത്ത് നിർത്തുന്നത് ഈ അത്യാഗ്രഹം മാത്രമാണ്. മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സംഘടന വളരെയേറെ പണം സ്വന്തമായി വെച്ച് ചെലവഴിക്കുന്നത് പാപമാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സംഘടന വളരെയേറെ പണം സ്വന്തമായി വെച്ച് ചെലവഴിക്കുന്നത് പാപമാകുന്നു. മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തെന്നാൽ അംഗീകരിക്കാം. എന്നാൽ ഇത് അതൊന്നുമില്ല. പണം കൂട്ടിക്കൂട്ടി കൂട്ടിവെക്കും, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ ഒക്കൂ എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. മറ്റേതൊരു രാജ്യത്തെക്കാളും ഏറെ ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യം കുറ്റക്കാരാണ്. ഇങ്ങനെയുള്ള കാര്യത്തെ ദൈവം കുറ്റപ്പെടുത്തുന്നു. പണത്തോടുള്ള അത്യാഗ്രഹവും അതുകൊണ്ടുള്ള ഉപയോഗവും മൂലമാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്ന് മറക്കരുത്. പണം നാം എപ്രകാരമാണ് സമ്പാദിക്കുന്നത് എന്നതും അത് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പണം ദൈവനാമ മഹത്വത്തിനുവേണ്ടി ഉണ്ടാക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ വളരെ നല്ലതാണ്. പണം ഒരു നല്ല യജമാനനല്ല, എന്നാൽ ഒരു നല്ല ദാസനാണ്. ധനം നാം സമ്പാദിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ യജമാനനാകരുത്. നമ്മെ എപ്പോഴും ഭരിക്കുന്ന ഒന്നായി തീരരുത് പണം. ദ്രവ്യാഗ്രഹത്തിനുള്ള ഏക പ്രതിവിധി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുക എന്നതാണ്. ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം നൽകുക, അതുമാത്രമാണ് ദ്രവ്യാഗ്രഹത്തിനുള്ള ഏക പ്രതിവിധി. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു, അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റ് എന്ത് പ്രയോജനം. വേല ചെയ്യുന്ന മനുഷ്യന് ഭക്ഷിപ്പാൻ അധികം കാണുകയില്ല, അതുകൊണ്ട് അവൻ ഒരു തീറ്റിപ്രിയനായിരിക്കുകയില്ല. അധികം തിന്നാത്തതുകൊണ്ട് അവന് സുഖമായി ഉറങ്ങുവാനും കഴിയും എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ധനവാന്റെ കാര്യം അതല്ല, അവന് ധാരാളമുണ്ട്. അവന് വിഭവസമൃദ്ധമായ സദ്യയാണ് എപ്പോഴുമുള്ളത്. അതവനെ അവശനാക്കും, പെട്ടെന്ന് രോഗിയാക്കും. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പും ആഗ്രഹവും തന്നെ അവന് നഷ്ടപ്പെട്ടിരിക്കും. കൂടാതെ തന്റെ ധനത്തെക്കുറിച്ചുള്ള ആകുല ചിന്തയും അവനുണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ രാത്രി ഉറങ്ങുവാൻ കഴിയാത്തവനായി തന്റെ ധനം തന്റെ ആകുല ചിന്തയെ വർദ്ധിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊരു സാധാരണ കാര്യമാണ്. പണ്ടൊക്കെ വളരെയധികം അധ്വാനിച്ചിരുന്നവർ ഇന്ന് നിത്യരോഗികളായി തീർന്നിരിക്കുകയാണ്. അന്ന് ശരീരത്തിന് ആവശ്യം പോലെ വ്യായാമം ഉണ്ടായിരുന്നു. ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും യാതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് മക്കൾ പ്രത്യേകം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊന്നും ചെയ്യാതെ ഇരുന്ന് ഉള്ള ഡയബറ്റിക്സും അതുപോലെയുള്ള സകല അസുഖങ്ങളും വലിച്ചുവെക്കുന്നു. തന്മൂലം ജീവിതത്തിൽ യാതൊരു സുഖവുമില്ലാത്തതായിട്ടുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഉറക്കമില്ല, എപ്പോഴും രോഗം, എപ്പോഴും ബുദ്ധിമുട്ട്. മനുഷ്യന് പറ്റിയിരിക്കുന്ന അബദ്ധം ഓർക്കണേ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്, ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ. ധനം സഹായിക്കുന്നതിന് പകരം അനേകരുടെ അനർത്ഥത്തിന് കാരണമായി തീരാറുണ്ട്. ചിലപ്പോൾ ധനവാനേക്കാൾ ദരിദ്രനായിരിക്കും സന്തോഷമുള്ളവൻ. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചുപോകുന്നു, അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യന് വളരെ ധനം കൂട്ടിവെച്ചിട്ട് അതെല്ലാം തന്റെ മകന് കൊടുത്തിട്ട് പോകുവാൻ കഴിയും, ആ മകൻ അത് മുഴുവൻ ചെലവഴിച്ചെന്നിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ലാത്ത ചില ധനവാന്മാരായ ആളുകൾ ഇന്നുണ്ട്. അവർ ധനവാന്മാരായിരിക്കുന്നത് അവകാശമായി സ്വത്തും ധനവും പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചു എന്നതുകൊണ്ടാണ്. പണം വ്യയം ചെയ്യുന്ന കാര്യത്തിൽ വിവേചന ശക്തി അവർക്കില്ല. എങ്കിലും അവർ സ്വാധീനമുള്ള സ്ഥാനത്താണ് ഇരിക്കുന്നത്. ധനത്തിന് സംതൃപ്തി നൽകുവാൻ കഴിയുകയില്ല എന്ന കാര്യം ശലോമോൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ധനം പരിഹാരവുമാകുന്നില്ല. ഞാൻ ഇനിയും 6-ാം അധ്യായത്തിലേക്ക് വന്ന ചില കാര്യങ്ങൾ അതിൽ നിന്നുകൂടി ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ശലോമോൻ ധനം കണ്ടെത്തുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഭാഗം ഈ അധ്യായത്തിൽ അവസാനിക്കുന്നതായി നാം കാണുന്നു. അതായത് 6-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്, അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്, അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. പല പിതാക്കന്മാരും ഒരായുസ് മുഴുവൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മുഴുവൻ നശിപ്പിക്കുന്നതായ മക്കളെ കണ്ടിട്ടില്ലേ? അതും പിതാക്കന്മാർ ആഗ്രഹിക്കാത്ത വിധത്തിൽ മുഴുവൻ വ്യയം ചെയ്യുന്നതായിട്ടുള്ള മക്കൾ. എല്ലാം ഉണ്ടെങ്കിലും ചിലർക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കില്ല. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ഡം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. ധനികനായ മനുഷ്യന് ദിവസം 3 നേരമേ ആഹാരം കഴിപ്പാൻ സാധിക്കുകയുള്ളൂ, ചിലപ്പോൾ 4 നേരം കഴിച്ചെന്ന് വന്നേക്കാം. ഒരേ സമയത്ത് അവനും ഒരു കട്ടിലിലെ കിടന്നുറങ്ങുവാൻ കഴിയൂ, 2 കട്ടിൽ കിടക്കാനൊക്കെ. എത്ര ഡോക്ടർമാർ അയാൾക്കുണ്ടായിരുന്നാലും പാവപ്പെട്ടവനേക്കാൾ അധികം നാൾ അവന് ജീവിച്ചിരിപ്പാൻ കഴിയുകയില്ല. അവനും പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. ഇയോബ് ഒരു ധനികനായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞത് താൻ ഇവിടേക്ക് ഒന്നുമില്ലാത്തവനായി വന്നു എന്നാണ്. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുകയുമില്ല എന്നവൻ പറയുന്നു. ജീവിതത്തിൽ ഇവിടെ സന്തോഷം നൽകുവാൻ കഴിയാത്തതും പിന്നത്തേതിൽ വിലയില്ലാത്തതുമായ കാര്യങ്ങൾക്കുവേണ്ടി ഒരു മനുഷ്യൻ തന്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്നത് അർത്ഥശൂന്യമാണ്. അത് പണമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഈ നശിച്ചുപോകുന്നതിനു വേണ്ടി ആയുസ് കളയുന്നത് എത്ര മായയാണ്, അർത്ഥമില്ലാത്ത കാര്യമാണ്. ഈ വിധം ശൂന്യതയ്ക്കു വേണ്ടി ചിലർ തങ്ങളുടെ ആയുസ് മുഴുവൻ ചെലവഴിക്കുന്നു. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതിയാകും. അതെ, ധനം മനുഷ്യന്റെ ജീവിതത്തിന് സംതൃപ്തി നൽകില്ല. സമ്പത്ത് എത്ര വർദ്ധിപ്പിച്ചാലും അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷമോ സംതൃപ്തിയോ നൽകുവാൻ ഉപകരിക്കുന്നതല്ല. ജീവിതത്തിലെ വിലപ്പെട്ടത് പലതും കളഞ്ഞ് ഈ നശിച്ചു പോകുന്നതിന് പിന്നെ ഓടുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ചിന്തകൾ ഉപകരിക്കട്ടെ. ദൈവം താങ്കളെ സഹായിക്കട്ടെ.
സഭാപ്രസംഗി പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
മനുജ നീ ഓർക്കുമോ നിന്റെ പേ യേശുനാഥൻ ചൊരിഞ്ഞതാ കൃപകളെ. മനുജ നീ ഓർക്കുമോ നിന്റെ പേ ദൂരെ കേൾക്കുന്നില്ലേ? മരണം നിന്നെ മാടി വിളിക്കുന്ന മണിയൊച്ച ദൂരെ കേൾക്കുന്നില്ലേ? കാൽവരി ക്രൂശിൽ നിന്നൊഴുകി വരുന്നതാ മൃദുല സ്വരവും ശ്രവിക്കുന്നില്ലേ? ഇതാണു സുദിനം, ഇതാണു നിമിഷം, യേശുനാഥൻ വിളി കേൾക്കൂ. മനുജ നീ ഓർക്കുമോ നിന്റെ പേര് യേശുനാഥൻ ചൊരിഞ്ഞതാ കൃപകളെ. സന്തോഷമേകാൻ ആരും നിനയ്ക്കാത്ത സൗഭാഗ്യമേകാൻ ലോകം നൽകാത്ത സന്തോഷമേകാൻ ആരും നിനയ്ക്കാത്ത സൗഭാഗ്യമേകാൻ സ്വർഗീയ മഹത്വത്തിൽ നിന്നെയും ചേർപ്പാൻ സ്വർഗീയ താതൻ വിളിച്ചിടും.